ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദ്ര മഠം, ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ തുടങ്ങിയത് മുതൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഷയങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇപ്പോൾ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങളാണ് ഈ തുടർ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്തു പോരുന്നത്. അപ്പോൾ ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം, ഈ ചാനലിൽ പലപ്പോഴായിട്ട് പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ രക്ഷകർത്താക്കൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ആ ബോണ്ടിങ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എപ്പിസോഡുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യാമെന്ന് ഞാനും ലക്ഷ്മിയും തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നും ലക്ഷ്മി അതുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, എന്താണ് ആ വിഷയം? നമുക്ക് അതിലേക്ക് കടക്കാം.
ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു അഡ്വക്കേറ്റ് ദമ്പതികളുടെ ഒരു വിഷയമാണ്. അവർക്ക് ഒരു മകനുണ്ട്, 8-9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ മകനെ കൊണ്ട് ഈ അച്ഛനും അമ്മയും പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാര്യം, ഇവന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ കൊണ്ട് ഒരു ഒക്കേഷന് പോവുകയാണ് അല്ലെങ്കിൽ 10 ആൾ കൂടുന്നിടത്ത് ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചീത്ത വിളിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും വീട്ടിൽ അങ്ങനെയുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടേ ഇല്ല. അവരുടെ ഫാമിലിയിലും അങ്ങനെ ആരും ഇല്ല. അപ്പോൾ ഇവന് ഇങ്ങനെയുള്ള വേർഡ്സ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് അച്ഛനും അമ്മയ്ക്ക് ഒരൈഡിയ ഇല്ല. ഒരുപാട് പറഞ്ഞു നോക്കി, മോനിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഓക്കെ എന്ന് പറഞ്ഞ് കേൾക്കും. കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അടുത്ത ഒരു ഒക്കേഷന് പോകുമ്പോൾ ഇതേ സെയിം കാര്യം തന്നെ, അത് ചിലപ്പം പാരൻസിനെയായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും വിളിക്കും. എന്തായാലും സമൂഹത്തിൽ അവരുടെ നിലയും വിലയും അവരുടെ ഒരു എന്താ ഇത് മേടിച്ചിട്ട് ഇവനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം എല്ലാവരുടെ മുന്നിൽ ഇവരിങ്ങ് അപഹാസ്യരാവുകയാണ്. ഈ മകനെ വളർത്തിയതിന്റെ ദോഷമാണ്, നിർത്തി അങ്ങ് അപമാനിക്കുക. ഈ മകൻ അച്ഛനും അമ്മയും അതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബിൽഡപ്പും പോയി കിട്ടുന്നത് ഈ മകന്റെ ചീത്തവിളിയോടുകൂടിയാണ്. അപ്പോൾ ഈ ഒരു മകനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ
സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ്
അതെ, സ്കൂളിന്റെ കാര്യം പറയാൻ വിട്ടില്ല. സ്കൂളിൽ പാരന്റ്സിന്റെ എപ്പോൾ പോയി കഴിഞ്ഞാലും അവർക്ക് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടാനേ നേരമുള്ളൂ. ഇവനെ മാറ്റിയിട്ടും ഉണ്ട്, ഇതിനിടയ്ക്ക് തന്നെ 2 സ്കൂള് മാറ്റി. കാര്യം ഈ കുട്ടിയുടെ ഇങ്ങനെയുള്ള ബാഡ് വേർഡ്സ് പ്രയോഗം മറ്റു കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പാരൻസിന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവനെ എന്ത് ചെയ്തിട്ടും ഇവനിൽ ആ പെട്ടെന്ന് വന്ന് റിയാക്ട് ചെയ്യുന്ന ഈ ചീത്ത വിളിച്ച് റിയാക്ട് ചെയ്യുന്ന ആ സ്വഭാവം മാറിയിട്ടേ ഇല്ല. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്ത കഷ്ടപ്പെടുന്ന ഒരു പാരൻസിന്റെ വിഷയമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.
നമ്മൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാരന്റിങ് എന്ന് പറയുന്ന കാര്യം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. ഒരു കുട്ടിയെ നല്ലതായിട്ട് വളർത്തിക്കൊണ്ടുവരിക, മറ്റുള്ളവരുടെ മുന്നിൽ വിലയും നിലയും ഒത്ത തരത്തിൽ, മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ വളരെ ഗുണകരമായ രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും മുന്നിലുള്ള ഒരു ഉത്തരവാദിത്തം. എങ്ങനെയെങ്കിലും ഒരു കുട്ടി വളർന്നു വന്നു, അവന് എങ്ങനെയെങ്കിലുമൊക്കെ സമൂഹത്തിന് ബാധകമാകുന്ന തരത്തിലേക്ക് മാറുന്നത് ഒട്ടും ഭൂഷണമല്ല. കാര്യം അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ തലങ്ങളും സമൂഹത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഒരു കുട്ടി എന്ന് പറഞ്ഞ ഒരു തലമുറയുടെ കാവൽക്കാരനാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ തലമുറയിലെ അംഗമായ ഈ കുട്ടിയെ നേർവഴിക്ക് നടത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ, കുട്ടികളിൽ ചില മോശ പദങ്ങൾ നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ അറിയാതെ ചിലപ്പോഴൊക്കെ ചില മോശ പദങ്ങളൊക്കെ ഉച്ചരിക്കാറുണ്ട്, അവർ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊന്ന് ആലോചിക്കണം, ഒരു 3 മുതൽ 4 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിക്ക് എപ്പോഴും അവന് കീഴ്ശ്വാസം വിടുന്ന സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ചിരിക്കുന്നത് കാണാം. അത് ചിലപ്പോൾ അങ്ങനത്തെ സൗണ്ട് അവൻ തനിയെ ഉണ്ടാക്കിയിട്ട് ചിരിക്കുന്നത് കാണാം. മറ്റുള്ളവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവൻ ചില ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ അവൻ തന്നെ പുറപ്പെടും. ഒരു കുട്ടി അങ്ങനത്തെ ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേഡായിരിക്കും, അതിനെ എന്ത് നാട്ടിലെന്ത് പേര് വിളിക്കുന്നോ ആ ഒരു വേഡായിരിക്കും അവൻ അവന് ഏറ്റവും ഇഷ്ടം. അപ്പൊ പിന്നീട് മറ്റുള്ള കുട്ടികളെ ചൂണ്ടിക്കാണിച്ച് നീ അത് ചെയ്തല്ലേ, നീ ഇത് ചെയ്തല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കളികൾ വരെ ഉണ്ട്. ഈ കീഴ്ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അശു കുശു വെടി പുക മണം നാറ്റം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കളികളൊക്കെ കുട്ടിയിൽ ഉണ്ടായി വരും. കുട്ടികൾക്കിടയിലൊക്കെ ഇത് സ്വാഭാവികമാണ്. ഇത് പിന്നീട് വളർന്ന് വളർന്ന് മുന്നോട്ട് വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികളിൽ കുറച്ചുകൂടി വലിയ വലിയ, അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പുളവാക്കുന്ന അല്ലെങ്കിൽ മാന്യതയല്ലാത്ത ചില വാക്കുകളൊക്കെ അവൻ ഉച്ചരിച്ചു തുടങ്ങുന്നത്. ഇത് പലപ്പോഴും ബഹുഭൂരിപക്ഷവും ഈ കുട്ടികളിൽ ഇത് കേൾക്കുന്നത് ഒന്നുകിൽ ആ വീട്ടിലെ മുതിർന്നവർ പറയുന്ന വാക്കുകൾ തന്നെയായിരിക്കും. വഴക്ക് കൂടുമ്പോഴോ അച്ഛനും അമ്മയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ ഭർത്താവിനെ ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ മോശപ്പെട്ട പദങ്ങളൊക്കെ പ്രയോഗിച്ച് അവളെ ഒന്ന് മെരിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി അത് കേട്ട് പഠിക്കും. മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പലരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തെറി വിളിക്കുന്നതൊക്കെ കേട്ട് കുട്ടി പഠിക്കും. മാത്രമല്ല ഇന്ന് നമുക്ക് ഒരുപാട് ചുരുളി പ്രയോഗങ്ങളുള്ള സിനിമകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്തരം സിനിമകളും കാണുന്ന കുട്ടിയിൽ തീർച്ചയായിട്ടും ഈ വാക്കുകൾ സ്വാധീനിക്കപ്പെടും. അപ്പോൾ ഈ കുട്ടിയെ, ഏതൊരു കുട്ടിയായാലും, അത് എനിക്ക് എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, എവിടെയാണ് പ്രയോഗിക്കപ്പെടാൻ പാടില്ലാത്തത് എന്നുള്ള തിരിച്ചറിവൊന്നുമില്ല. അവൻ്റെ നായകൻ ആയിട്ടുള്ള ഒരാൾ എവിടെയൊക്കെയോ പ്രയോഗിച്ച പദങ്ങൾ അവനെടുത്ത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അവൻ്റെ വീരനായകനായിരിക്കും പലപ്പോഴും ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ സിനിമയുടെ സ്വാധീനം നമുക്ക് കാണാം. മാത്രമല്ല ഇവൻ്റെ സ്കൂളിൽ ചെല്ലുമ്പോൾ ചില കുട്ടികളും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്തും. അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ അവരുടെ സമൂഹത്തിലുണ്ടാകുന്ന ചില വിഷയങ്ങളായിരിക്കാം, അവൻ്റെ വീട്ടിനകത്തുണ്ടായ ചില വിഷയങ്ങളായിരിക്കാം അവൻ അത് കേട്ടിട്ട് വന്ന് വീട്ടിനകത്ത് പറയുന്നത്. അരക്ഷിതാവസ്ഥയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന മിക്ക കുട്ടികളിലും ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള, നമുക്ക് കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത തെറിപ്പദങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കാനുള്ള കാര്യം, ഇത് പറഞ്ഞ് തിരുത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഇവിടെ ഭംഗിയമാണ് നിർവഹിക്കുന്നു എന്നല്ലേ പറഞ്ഞു പറയുന്നു. ചിലപ്പോൾ നാല് അടിയും കൂടെ കൊടുത്തു കാണും, ചിലപ്പോൾ ഇവിടെ വെളിയിൽ വീണ്ടാത്തതായിരിക്കാം. ചിലപ്പോൾ അടിച്ചും ചിലപ്പം ശാസിച്ചും ചിലപ്പം ഗുണദോഷിച്ചും ഒക്കെ പറയും. എന്നാലും കുട്ടി, എല്ലാ കുട്ടികളും അത് തിരുത്തി വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാര്യം എന്താണെന്നറിയാമോ, അച്ഛനെയും അമ്മയുടെ അടുത്തും ഒരു തരം എന്തോ വാശി കുട്ടിയിലുണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ഒന്ന് ഈ സമൂഹത്തിൻ്റെ മുമ്പെ വെച്ച് ഇൻസൾട്ട് ചെയ്യണമെന്ന് അവൻ്റെ ഉള്ളിൽ ത്വര വരുന്നുണ്ട് എന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയിൽ സ്വാഭാവികമായിട്ടും ഇവൻ മിടുക്കനാണെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും, അതായത് ജന്മനാവുള്ള പ്രകൃത വൈകല്യങ്ങളോ മറ്റോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമോ അങ്ങനെയൊന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പദം അവൻ ബോധപൂർവമാണ് അവൻ ഉപയോഗിക്കുന്നത് എന്ന് പറയാനുണ്ട് ഇവർ. കാര്യം സ്വാഭാവികമായിട്ടൊരു കുട്ടി അറിവില്ലാതെ ഒരു എടുത്ത് പ്രയോഗിച്ചാൽ നമ്മൾ നാല് വഴക്ക് പറയുമ്പോൾ അത് മാറിപ്പോകുന്നതായിട്ടാണ് വരുന്നത്. പക്ഷേ
ഇവിടെയുള്ള ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് അറിയാം അച്ഛനും അമ്മയും ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഇവൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട്, ഇവര് നാണം കെടുന്നുണ്ട് എന്നും ഇവനറിയാം. അപ്പോൾ മനഃപൂർവ്വമായിട്ട് അത് ചെയ്യാനുള്ള ഒരു പ്രവണത, ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അവൻ കൊണ്ടുവരികയാണ് എന്നാണ് എനിക്കും.
അച്ഛനമ്മയും ഈ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരായി മാറുന്നത് ഈ കുട്ടി ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത്,
അവനൊന്നും ചെയ്യാനും അവർക്ക് പറ്റില്ല എന്നും അവനറിയാം. കാര്യം ഒരു മകനേ ഉള്ളൂ, താനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാം ആണ് അവനെന്നും അവർക്കറിയാം. അപ്പൊ അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നുന്നു.
ഒരു സൈഡിൽ അതാണ്, പക്ഷെ മറു സൈഡ് വീണ്ടും അവിടെ പ്രശ്നം കിടക്കുന്നു. സ്കൂളിൽ ഈ കുട്ടി ഈ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു, അവിടെ അച്ഛനമ്മമാരും ആ സമയത്തില്ലല്ലോ. അപ്പൊ കുട്ടിയില് ഈ പദം പ്രയോഗിക്കാനുള്ള ത്വരയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇത്തരം നെഗറ്റീവായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ഇത്തരം മോശമായിട്ടുള്ള ഏതോ പ്രകൃതത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു ത്വര ഈ കുട്ടിയിൽ അന്തർലീനമാണ്. അത് ചിലപ്പോൾ ഏതോ ജനറ്റിക്കായിട്ട് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ഈ കുട്ടിയിൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുവെന്ന് ഈ അച്ഛനമ്മമാർ അവകാശപ്പെടുമ്പോഴും ആ വീട്ടിനകത്തൊരു വേലക്കാരിയോ വേലക്കാരനോ മറ്റോ ഉണ്ടെങ്കിൽ അവർ നിരന്തരം കുട്ടിയെടുത്ത് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നു. അവന്റെ വീട് ഇരിക്കുന്നതിന്റെ ചുറ്റുപാടുകൾ അവൻ രാത്രിയാവാൻ പഠിക്കാതിരിക്കുമ്പോഴും മറ്റോ കേൾക്കുന്നത് ഇത്തരം വാക്കുകളായിരിക്കാം. അപ്പോൾ അത് ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്. എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഇവൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നതായിരിക്കാം.
അതെ, അത് എന്താ ഉള്ളിൽ നിന്നങ്ങ് വരുന്നതായിരിക്കാം. അത് അവന് അവന്റെ കൺട്രോളിൽ അവൻ മനഃപൂർവ്വമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ലെങ്കിലും ദേഷ്യം കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ പുറത്തു വരുന്നതാണ്. അവൻ്റെ ഉള്ളിലുള്ള ആ അന്തർലീനമായ ക്യാരക്ടർ പുറത്തു വരുന്നതുപോലെ അവൻ ചെയ്യുന്നതായിരിക്കാം. ഇത്തരം കുട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കുട്ടികൾ. പണ്ടൊക്കെ ഇത്തരം ബാഡ് വേർഡ്സ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില കുട്ടികളിൽ ഞാൻ ഈ രീതിയിലുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നതും നമ്മൾ എന്ത് ചോദിച്ചാൽ നീ പോടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയുകയും ചെയ്യുന്ന ചില കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇത് ചെയ്യുന്നതും തിരുത്താത്ത മാതാപിതാക്കളും ആയിരിക്കും പ്രധാനമായിട്ടുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നേ. ആ വീഡിയോയിൽ ഈ ഒരു ഒരു ചാനൽ വീഡിയോ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ആ പുള്ളിക്കാരൻ ഒരു പയ്യനാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവനെ കൊണ്ട് റീൽസ് പോലത്തെ ഒരു വീഡിയോ, ഈ പയ്യനെ കൊണ്ട് ഈ അല്ല ഈ ഒരു ബോയ് ഈ കുട്ടിയെ കൊണ്ട് ഇത്തരം കുറച്ച് കാര്യങ്ങൾ അവനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞു പറഞ്ഞ് ഇവനെ കൊണ്ട് ചീത്ത പറയുകയാണ്. ആ പറയുന്നതിന് കേട്ട് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ആസ്വദിക്കുകയാണ്. ഈ ആസ്വദിക്കുമ്പോൾ ഇവൻ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് ആ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ വരാല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ കുറച്ചുകൂടെ കൂട്ടി പറയുകയാണ്. ഈ കുട്ടിയിൽ ഇതിനെക്കുറിച്ച് കുറേ കമൻറ്റുകൾ അതിൽ കണ്ട്, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ കമൻറ്റ് ഒരുപാട് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റ്സും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ കുട്ടിയെ എന്താ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാർ ഉണ്ട് എന്നുള്ളൊരു കാര്യം, അതുപോലെ ഈ ഒരു കുട്ടിക്കും ഇത്തരം എന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രോത്സാഹനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവർ അന്വേഷിക്കേണ്ടത്.
അവിടെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പോലെ മുതിർന്ന ചേട്ടന്മാർ, അതായത് ഈ കുട്ടിക്ക് ഉള്ള കൂട്ടുകാരെ നമ്മൾ നിരീക്ഷിക്കണം. കുറച്ച് മുതിർന്ന ചേട്ടന്മാരുമായിട്ടുള്ള കമ്പനിയൊക്കെ ഈ കുട്ടിക്കുണ്ടെങ്കിൽ താനൊരു ചേട്ടനായി എന്നുള്ള ഭാവം വരുത്താൻ വേണ്ടി ആ കുട്ടികളിൽ, ആ മുതിർന്ന ചിലപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നിടത്തായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
സ്കൂളിൽ തന്നെയായിരിക്കാം,
അങ്ങനെയുള്ള കുട്ടികളിൽ ആയിട്ട് പരിചയം അവരുമായിട്ടുള്ള ഇടപഴകലുകളൊക്കെ ചിലപ്പം ആ സ്വാധീനം ഈ കുട്ടിയിൽ കൊടുക്കാൻ. കാര്യം കുറച്ച് മുതിർന്ന കുട്ടികൾ പറയുന്ന ഭാഷയാണോ ഈ കുട്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് നിരീക്ഷണം വേണം. ഈ അച്ഛനമാര് ഇവരെ തിരക്കുള്ള വക്കീല്, അവരുടെ ജോബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അവർക്ക് കുട്ടിയെ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. അവര് പലപ്പോഴും ഇതിനെ സമീപിക്കുന്നത് തന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഇങ്ങനെ കുട്ടി എവിടെയെങ്കിലും പ്രയോഗിക്കുമ്പോഴേ ഇവർ നാണം കെട്ടുപോവുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ ഇനി തരണം ചെയ്യാം എന്നുള്ളതിനെ പറയുമ്പോൾ ആദ്യം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ പല സാധ്യതകളെയും നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീട്ടിലെ അന്തരീക്ഷത്തിൽ ആരെങ്കിലും ഇത്തരം നെഗറ്റീവ് വാക്കുകൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടി മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നുവെന്ന് മാതാപിതാക്കൾക്ക് എവിടെന്നെങ്കിലും പരാതികൾ കിട്ടുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിനകത്ത് ഇത്തരം വാക്കുകൾ നിങ്ങൾ ഉരുവിടുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ചുറ്റുപാടുകളിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ആരെങ്കിലും ഇത്തരം വാക്കുകൾ പ്രയോഗിച്ച് ഈ കുട്ടിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് ചിലപ്പോൾ അയൽവാസിയാവാം, അല്ലെങ്കിൽ കൂടെ ഉള്ള കുട്ടികളാകാം, അല്ലെങ്കിൽ ഈ എന്താ പറയേണ്ടത്
ഏതെങ്കിലും
അങ്ങനെയുള്ള അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ, അത് മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു കൊടുത്ത് മാറ്റി നിർത്താനുള്ള കാര്യം വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്ന ചാനലുകളിലെ കോമഡി ഷോകൾ ഉണ്ടാവാം, ചിലപ്പം സിനിമകളുണ്ടാവാം, അങ്ങനെ അങ്ങനെ കുട്ടിയിൽ ഇത്തരം ഉദ്ദീപനങ്ങൾ കൊടുക്കുന്ന എന്തായാലും എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ പഴയകാലത്ത് സിനിമകളിലാണ് ഈ ശങ്കരാടിയെ പോലുള്ള ആൾക്കാരൊക്കെ വരുമ്പം മോഹൻലാലിൻ്റെ ഗ്യാങ് ആയിട്ടുള്ള കുറച്ച് കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ട് എടോ പോടോ എന്നൊക്കെ പറഞ്ഞ് ശങ്കരാടിയെ വിളിക്കുന്നതൊക്കെ സിനിമകളൊക്കെ പണ്ട് കാലത്ത് ഹിറ്റായിട്ട് നമ്മളെല്ലാം ചിരിച്ചുകൊണ്ടിരുന്നത്. അതുപോലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ മുതിർന്നവരെന്തെങ്കിലും ഉപദേശിക്കാൻ വിളിക്കുമ്പോൾ ഈ കുട്ടി തിരിച്ചൊരു തെറി പറഞ്ഞിട്ട് പോകുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ ഒരുപാട് നമുക്ക് കാണാനുണ്ട്. അത് അങ്ങനെ ഫാബ്രിക്കേറ്റഡ്
ബൈജു ഒക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ അത്തരം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തറുത്തല പറയുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതുണ്ട്.
അതെ, അതുപോലത്തെ ഇന്നുമുണ്ട്.
അപ്പൊ
അത്തരം പ്രവണത, ഈ കുട്ടിയിൽ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് മോശം വാക്കുകൾ പഠിച്ചെടുക്കാനും ചിലപ്പോൾ ഇവര് നല്ല വാക്കുകൾ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്,
അന്നത്തെക്കാട്ടിലും കൂടുതലാണ്.
അതെ അതെ അതെ. അപ്പൊ ഇത്തരം പ്രവണതയുള്ള കുട്ടികളിൽ നിന്ന് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. പിന്നെ നാലാമത്തെ കാര്യം, നമ്മൾ ബഹുമാനം കൊടുത്ത് തന്നെ കുട്ടിയെ എടുത്ത് സംസാരിക്കുകയാണ്. താങ്കൾ എന്നൊക്കെ കുട്ടിയെടുത്ത് സംബോധന ചെയ്ത് സംസാരിക്കുന്ന പല രക്ഷാകർത്താക്കളെ ഞാൻ കണ്ടിട്ടു. അപ്പം അതുപോലെ തന്നെ ആ കുട്ടി ആ വീട്ടിൽ ഉച്ചരിക്കുന്ന ആ താങ്കൾ എന്നൊക്കെയുള്ള പദം മറ്റുള്ളവരടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിയുടെ നാവിൽ നിന്ന് അറിയാതെ വരുന്നുണ്ട്, താങ്കൾ എന്ത് ചെയ്യുന്നു, താങ്കൾ എവിടെ പോകുന്നു എന്നൊക്കെ പറയുന്ന ആ അച്ഛൻ, നമ്മൾ അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്ന കണ്ടൊക്കെയാണ് പലപ്പോഴും കുട്ടികളും അച്ഛനമ്മമാരെ ബഹുമാനിക്കാനൊക്കെ പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ വാക്കുകളുടെ സ്വാധീനം പലപ്പോഴും കുട്ടികളുണ്ട്. നമുക്കറിയാം ഒരു റൂമിലേക്ക് നമ്മൾ ഏതെങ്കിലും
ഏതെങ്കിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ദേശത്തുള്ള ഒരു സുഹൃത്ത് ഇപ്പോൾ കണ്ണൂരുള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോടുകാരനായ ഒരാളുണ്ട്, ഒരു കോട്ടയംകാരനായ ഒരാളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന പല പദങ്ങൾ അവരുടെ സ്ലാങ്ങിൽ എന്തെങ്കിലുമൊക്കെ നീട്ടിയും കുറുക്കിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മൂന്നാല് മാസം അവനോടൊപ്പം താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തടാ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തടി ഇങ്ങനെ സംസാരിക്കുന്നത് പറയും. കാര്യം അവർ പറയുന്ന പല വാക്കുകൾ നമ്മുടെ ഭാഷയിൽ കടന്നുകൂടും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ അടുത്ത് നമ്മൾ നിരന്തരമായിട്ട് ബഹുമാനിതമായിട്ടുള്ള വാക്കുകൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക. പതിയെ പതിയെ കുട്ടിയുടെ നാവിൽ നിന്നും ഈ ബഹുമാനിതമായ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പ്രസരിക്കാൻ ഇടവരും. ഞാൻ അതാണ് പറഞ്ഞത്, താങ്കൾ സാറെന്നൊക്കെ നമ്മൾ മുതിർന്നവരെയല്ല സാറെന്നൊക്കെ സംബോധന ചെയ്ത് വിളിക്കുന്ന കുട്ടി കേട്ടുകൊണ്ടിരുന്നാൽ അദ്ദേഹം ഈ കുട്ടിയെ കുട്ടിയെയും വളർന്നു വരുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ സാറ് എന്ന് എന്നെ വിളിക്കാൻ ഉള്ളൊരു ചോദന അവനിലുണ്ടായി വരും. ഇതുപോലെ നമ്മൾ ഈ കുട്ടിയുടെ എന്താണ് ഈ കുട്ടിയിൽ അച്ഛനമ്മമാരുടെ ഏതെങ്കിലും തരത്തിലുള്ള പകയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കണം. കാര്യം കുട്ടിയിൽ ഒരു പകയുണ്ടാവുന്നത് കൊണ്ടാണോ അവൻ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ പെരുമാറുന്നത്, അതോ അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നെങ്കിൽ നമുക്ക് പരിശീലിപ്പിച്ച് തിരുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല വാക്കുകൾ നിരന്തരം പറഞ്ഞു കൊടുക്കുകയും നല്ലതായ ശീലങ്ങൾ ആ കുട്ടിയിൽ വളർന്നു വരുന്നതിൽ കൂടെ ഇരുന്ന് ആ കുട്ടിയുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നും അല്ലാതെ ഒരു ദിവസം ഒരു വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ദിവസം അവനിങ്ങനെ ഒരു സംസാരമുണ്ടായി അന്ന് പിടിച്ചെടുത്ത് കുറച്ച് ഉപദേശിച്ചു പിന്നെ വിട്ട് കളഞ്ഞു, പിന്നീട് എവിടെയെങ്കിലും വെച്ച് വീണ്ടും ഈ കുട്ടിയിൽ ഇങ്ങനൊരു സംഭാഷണം കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞില്ലടാ ഇങ്ങനെ ആവർത്തിക്കരുത്, പിടിച്ച് രണ്ടടിയൊക്കെ കൊടുത്താൽ കുട്ടിയിൽ ഒന്നും മാറ്റം ഉണ്ടാവില്ല, കുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ തന്നെ വരും. കാര്യം അവനിൽ ഇതിങ്ങനെ ഒരു ട്രിഗർ പോയിൻ്റ് ഉണ്ട്, ചോദന എന്ന് പറയും. ഇത് ഇങ്ങനെ കിടപ്പുണ്ട് അവന് ഈ ഇത് അവൻ്റെ ഉള്ളിൽ കിടന്ന് കമ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ വാക്കുകൾ പ്രയോഗിക്കാൻ. അതിനെ ഒന്ന് മെരുക്കി കൊണ്ടുവരികയാൽ നമ്മുടെ തന്നെ ഭാഷാ ശൈലിയിൽ നല്ലൊരു മാറ്റം വരുത്തണം. മൂന്നാമത്തെ കാര്യം, ഈ കുട്ടിയിൽ ജന്മന ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് തോന്നുന്നു കുട്ടിക്ക് ബുദ്ധിക്കൊന്നൊരു കുഴപ്പമൊന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നെങ്കിൽ ഈ കുട്ടിയിൽ സാരമായ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ചൈൽഡ് കൗൺസിലറെ കൊണ്ടുപോയി കാട്ടി ആ കുട്ടിയായിട്ടൊന്ന് സംസാരിപ്പിച്ച് ആ കുട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകുന്നതായിരിക്കും. അതായിരിക്കും ഈ നമ്മുടെ പക്ഷത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ ശേഷം ഒടുവിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതും കൂടി ഇവിടെ ആപ്ലിക്കബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
അത് തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാര്യം പാരൻസിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ കുട്ടികളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാര്യം ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് മാറ്റി നിർത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളിൽ വ്യാപൃതരാകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ആ ഒരു സിറ്റുവേഷനിൽ അവരെ കുറച്ച് ചേർത്ത് നിർത്തി അവരുമായിട്ട് കുറച്ച് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരിൽ നല്ലൊരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട്. കാര്യം ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന പല കുട്ടികളിലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ അഡിക്ഷനും അല്ലെങ്കിൽ ഗെയിം അഡിക്ഷനും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ ചാറ്റ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സുമായിട്ട് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല നെഗറ്റീവായിട്ടുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്ന പല അറിഞ്ഞുപോലും കൂടാത്ത പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പോലും അറിയാതെ ഇവർ ചിലപ്പോൾ പല സ്ട്രേഞ്ചേഴ്സുമായിട്ടും ടോക്ക് ചെയ്യാം. ഈ പറഞ്ഞ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലെ വ്യക്തികളെ സ്വാധീനമൊന്നും ആയിരിക്കില്ല, പുറത്തുനിന്നുള്ള ഇതുപോലെയുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അവരെ ഇത് ചെയ്യുന്നത്. അതുപോലെ പല ഓൺലൈൻ ഗെയിംസ് ഉണ്ട്, അതിലൊക്കെ ചിലപ്പോൾ ഗെയിം എന്താ ഫെയിലിയർ ആവുന്ന സമയത്ത് ഒരു മുട്ടൻ ചീത്തയാണ് മിക്കവാറും അതിൻ്റെ ലാസ്റ്റ് എൻഡ് കൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം ബാഡ് വേർഡാണെന്നുള്ളത് അറിഞ്ഞു പോലും ആയിരിക്കില്ല ചിലപ്പോൾ കുട്ടികൾ അത് പുറത്ത് വേറൊരാളുടെ അടുത്ത്
ഉപയോഗിക്കും.
ഇംഗ്ലീഷിൽ തന്നെ ഉള്ള ചീത്ത അല്ലെങ്കിൽ മലയാളത്തിലുള്ള ചീത്ത ഇതൊക്കെ കുട്ടികളിലോട്ട് ഇൻപുട്ട് വരുന്നത് ഈ ഒരു മേഖലകളിൽ കൂടെ ആയിരിക്കാം. അതുപോലെ ഇവരെ അഫക്റ്റ് ചെയ്യുന്ന കുറേയധികം എൽഡേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാര്. കാര്യം ഈ പെൺകുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇത്തരം വേർഡ്സിനോട് കൂടുതൽ ഒരു അട്രാക്ഷൻ വരുന്നത് ഒരു ആൺകുട്ടികളിലാണ്. ഇവർ ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ ചിലപ്പോൾ അത് മാറി വരാതെ ഇരിക്കുക. അല്ല, പെൺകുട്ടികളെ പണ്ട് നമ്മൾ പെൺകുട്ടികളെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് വെക്കുമെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പല വിഷയങ്ങളിലും പെൺകുട്ടികളും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാര്യം ഇത്തരം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ ഒരുപാട് സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള സംസാരിക്കുന്ന ആപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ നിങ്ങളുടെ ഒരു കൈപ്പിടി എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കുക. അല്ല, നിങ്ങളുടെ കൈവിട്ട് പോയതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങളൊന്ന് അവർക്ക് വേണ്ടിയിട്ട് അവരെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യുക.
ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് എൻ്റെ പാരൻറ്റിങ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വലിയൊരു ആമുഖം. കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾ പരൽമീനുകളെ പോലെ വഴുതിപ്പോക്കളായി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ടോക്ക് ഷോയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഇവ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ആർ ജെ ലക്ഷ്മി,
ആർ ജെ അയ്യർ,
നമസ്കാരം.